ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات ഒരു മുഅ്മിന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും അതേപോലെ തന്നെ ശത്രുക്കളിൽ നിന്നുള്ള അക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവും എല്ലാത്തിനും ഉപകരിക്കുന്ന ഏറ്റവും വലിയ ഒരു ആയുധമാണ് ദുആ, പ്രാർത്ഥന എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാരൊക്കെ ദുആയിനെ സംബന്ധിച്ചിടത്തോളം ഒരു മൂർച്ചയുള്ള വാളിനേക്കാൾ അല്ലെങ്കിൽ ഇനി നമ്മുടെ കയ്യിലുള്ള ആയുധത്തേക്കാൾ അല്ലെങ്കിൽ തോക്കിനേക്കാളും ഒക്കെ ഒരു മുസ്ലിം ഏറ്റവും ഉപകരിക്കുന്ന ഒരു വലിയ ആയുധമാണ് ദുആ എന്നുള്ളത്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. നമുക്കറിയാം ഇന്ന് നമ്മൾ മുസ്ലിമുകൾ ധാരാളം കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. ഈ സമയത്ത് നമുക്കുള്ള ഏറ്റവും വലിയ ആയുധമാണ് ദുആ. പക്ഷേ നമുക്കറിയാം പല ആളുകളും പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടാറുണ്ട്, പലരും പ്രാർത്ഥിക്കാറുണ്ട് പ്രയാസങ്ങളും മുസ്ലിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ ശത്രുക്കൾ മുസ്ലിങ്ങളെ ആക്രമിക്കുമ്പോഴൊക്കെ പലരും പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ഈ പ്രാർത്ഥനകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കണമെങ്കിൽ ചില മാനദണ്ഡങ്ങൾ, ചില ഷർത്തുകൾ അതിനുണ്ട്. അതുപോലെ തന്നെ ദുആ ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ്. അള്ളാഹുവോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം അള്ളാഹു നൽകാതിരിക്കാൻ കാരണമാകുന്ന ചില മവാനിഅങ്ങൾ, ചില തടസ്സങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ദുആ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹു ഉത്തരം നൽകുന്നത് തടയപ്പെടാൻ കാരണമാകുന്ന വല്ല കാരണങ്ങൾ, പല കാരണങ്ങളും പണ്ഡിതമാരണി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും കാരണം നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അനിവാര്യമായ കാര്യമാണ്. കാരണം ആ മവാനി അവകൾ, ആ തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, അല്ലാഹു നമുക്ക് ഉത്തരം നൽകുകയില്ല. അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇൻഷാഅല്ലാഹ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉത്തരം നൽകാതിരിക്കാനുള്ള ഒന്നാമത്തെ ഒരു കാരണം, മെയിനായിട്ടുള്ള ഒരു കാരണം, അത് ഇമാം ഇബ്നു റജബ് അൽഹംബലി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ ജാമിഉൽ ഉലൂം വൽ ഹിക്കം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു കാരണം. നമുക്ക് ഉത്തരം നൽകാതിരിക്കാൻ അല്ലെങ്കിൽ ആളുകൾക്ക് അള്ളാഹുവോട് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതിരിക്കാനുള്ള ഏറ്റവും വലിയൊരു കാരണമായി അദ്ദേഹം പറഞ്ഞത് അത്തവസ്ഉഫിൽ ഹറാം, ഹറാമിൽ മുഴുകുക, ജീവിതം മുഴുവനും ഹറാമിലാൽ ചുറ്റപ്പൊതിയപ്പെട്ടതായി മാറുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അഖ്ലൻ, തീറ്റ, അതുപോലെ തന്നെ വശുർബൻ, കുടിക്കുന്നത്, ഒലുഹുസൻ, അതുപോലെ തന്നെ ധരിക്കുന്നത്, അങ്ങനെ വച്ചാൽ പുതിയ അച്ഛൻ മുഴുവൻ നമ്മുടെ ശരീരത്തെ നമ്മൾ പോഷിപ്പിക്കുന്നതെല്ലാം ഹറാമിലൂടെ അങ്ങനെ തവാഫ് വിശാലമാവുക, ഹറാമിലൂടെ മുഴുകി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതം, ആ ജീവിതത്തിൽ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു അതിന് നമുക്ക് ഉത്തരം നൽകുകയില്ല. അതിനെന്താണ് തെളിവ്? വലിയൊരു ഹദീസിലൂടെ ഉപമയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. ഏതാണ് ഹദീസ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇന്നല്ലാഹു തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല തയ്യിബാകും. എന്താ തയ്യിബ എന്ന് ഉദ്ദേശിച്ചാൽ അള്ളാഹു തയ്യിബാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സിഫത്തുകൾ, അള്ളാഹുവിന്റെ അസ്മാവുകൾ, അള്ളാഹുവിന്റെ അഫ്ആലുകൾ, പ്രവചനങ്ങൾ, അള്ളാഹുവിന്റെ ദീനുള്ള ഹുക്മുകൾ, അഹ്കാമുകൾ, വിധികൾ, ഇതെല്ലാം തന്നെ ഒരു നഖസും ഒരു ന്യൂനതയും ഇല്ലാതെ പരിപൂർണമായി നിൽക്കുന്നതാകുന്നു. അതാണ് തയ്യിബ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ അള്ളാഹു തയ്യിബാകുന്നു, ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, അള്ളാഹു സുബ്ഹാനഹു വതആല തയ്യിബല്ലാതെ അഥവാ ഹലാൽ ഹലാലായി ഹറാം അള്ളാഹു സ്വീകരിക്കുകയില്ല, തയ്യിബ് എന്ന് പറഞ്ഞാൽ ഹലാലായത് മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയുള്ളൂ എന്ന്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നല്ലാഹു തആല അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുസ്ലിം, ലോകത്ത് വന്നുപോയ എല്ലാ മുസ്ലിങ്ങളോടും അള്ളാഹു എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് ആ കാര്യം തന്നെയാകുന്നു മുഅ്മിനുകളായ നമ്മോടും അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചിട്ടുള്ളത്. എന്താ അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹർ റസൂൽ, റസൂലുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല വിളിച്ചുകൊണ്ട് പറയാം, കുലു മിൻ തയ്യിബാത്ത്, നിങ്ങൾ നല്ലത് ഭക്ഷിച്ചു കൊള്ളുക, വഅമലു സ്വാലിഹാ, സ്വാലിഹായിൽ നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക, ഇന്നി ബിമാ തഅമലൂന അലീം, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി ഞാൻ അറിയുന്നവരാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരായത്ത് കൂടി ഓതി, യാ അയ്യുഹല്ലദീന ആമനു കുലു മിൻ തയ്യിബാത്ത് മാ റസഖ്നാകും, സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന്, നിങ്ങൾക്ക് നാം ആഹാരമായി നൽകിയതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. ഇതിലൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, അള്ളാഹു ഹറാമായതൊന്നും സ്വീകരിക്കുകയില്ല, മറിച്ച് തയ്യിബായത് ഹലാലായത് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്നാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തസദ്ദഖ ബിഅയ്നി തംറാ, ഒരു കാരക്കയോളം പോകുന്ന ഒരു വസ്തുവാണെങ്കിലും ഒരാൾ ചിലവഴിക്കുകയാണെങ്കിൽ, സദഖ നൽകുകയാണെങ്കിൽ, മിൻ തയ്യിബിൻ, നല്ലതായി, തയ്യിബ് എന്ന് പറഞ്ഞാൽ ഹലാലായതാണ് അവൻ ചിലവഴിക്കുന്നതെങ്കിൽ അത് മക്ബൂലാണ്, അത് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കും. എന്നാൽ വലാ യഖ്ബലു അല്ലാഹു ഇല്ലാ തയ്യിബ, നല്ലതല്ലാതെ ഹലാലായതല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഹലാലായിക്കൊണ്ട് ഹറാമല്ലാതെ ഹലാലായി സമ്പാദിച്ചതിലൂടെ ഒരാൾ സദഖ നൽകിയാൽ, ഫഇന്നല്ലാഹു യഅഖുദുഹ ബിയമീനി, അള്ളാഹുവിന്റെ യമീന് കൊണ്ട് അള്ളാഹു അത് പിടിക്കുമെന്ന. എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിനെ ശറം ചെയ്തു, അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കുനിയത്ത് അള്ളാഹു ആ അമല് വളരെ പെട്ടെന്ന് സ്വീകരിക്കുമെന്ന, സ്വീകരിക്കുകയും എന്നിട്ട് നമ്മൾ ചെയ്ത ആ സ്വതത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല വളർത്തും. ഏതുപോലെ ഒരാൾക്ക് തന്റെ കുതിരക്കുട്ടിയെ അവൻ വളർത്തുകയും അങ്ങനെ ആ കുതിരക്കുട്ടി പർവ്വതങ്ങളോളം പർവ്വതത്തിൽ പർവ്വതങ്ങളോളം ധാരാളമായി വ്യാപിക്കുകയും ചെയ്യുന്നത് പോലെ നമ്മൾ ഹലാലായ നിലയ്ക്കൊരു നന്മ ചെയ്താൽ അത് അള്ളാഹു സ്വീകരിക്കുകയും അതുപോലെ അത് അള്ളാഹു വളർത്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ആയത്ത് ചോദ്യം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ ഉപമ പറഞ്ഞു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമ പറഞ്ഞു ഗഹാബി പറഞ്ഞു, ثم ذكر الرجل, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആളെ കുറിച്ച് പറയുകയാണ്. എന്താ അവന്റെ പ്രത്യേകത? യുദ്ധീർ ഉസ്സഫർ, സുദീർഘമായി യാത്ര ചെയ്ത ഒരു മനുഷ്യനാണ്. അഷാദ, മുടിയാകെ എണ്ണ തേക്കാത്തതുപോലെ ജലം പിടിച്ച അവസ്ഥയിലാണ്. ആ ഉദറ, ആകെ പൊടി പുരണ്ട അവസ്ഥയിലാണ്. ആ മനുഷ്യൻ, യമുദ്ദു യദൈഹി ലസ്സമാ, ആ മനുഷ്യൻ തന്റെ ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് യാ റബ്ബി യാ റബ്ബി എന്നിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഉപമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് പറഞ്ഞു, ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തി, വമതാമുഹു ഹറാം, അവൻ ഭക്ഷിക്കുന്നത് ഹറാമാണ്, വമശ്റബുഹു ഹറാം, അവൻ കുടിക്കുന്ന പാനീയങ്ങളൊക്കെ ഹറാമാണ്. വമൽബസുഹു ഹറാം, അവൻ ധരിക്കുന്ന വസ്ത്രം ഹറാമിലുള്ളതാണ്. വഹുദിയ ബിൽ ഹറാം, വസ്ത്രത്തിൽ അവൻ ഹറാമുകൾ കൊണ്ട് പോഷിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അവന്റെ ശരീരം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഫഅന്നാ യുസ്തജാബു ബിദാലിക്, പിന്നെ എങ്ങനെ എവിടെ നിന്നാണ് അവൻ ഉത്തരം നൽകുക, ഉത്തരം ചെയ്യപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. ഈ ഹദീസിൽ വളരെ നമ്മൾ അധികം ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമ പറയുമ്പോൾ അതിൽ ധാരാളം ഗുണപാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. പല കാര്യങ്ങളും നബി ഉപമയിലൂടെയാണ് പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുള്ളത്. അത് കേൾക്കുന്ന ശ്രോതാവിന് അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ അത് വളരെ സഹായകമാകുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. ഇവിടെ നോക്കിയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നമ്മൾ ഹദീസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നാല് കാര്യങ്ങൾ, ആ മനുഷ്യൻ ചെയ്യുന്ന നാല് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഉത്തരം നൽകപ്പെടാൻ കാരണമാകുന്ന, അല്ലാഹു പെട്ടെന്ന് ഉത്തരം നൽകാൻ കാരണമാകുന്ന നാല് അവസ്ഥകൾ ഈ മനുഷ്യന്റെ അടുക്കലുണ്ട്. എന്നിട്ട് പോലും ആ മനുഷ്യൻ എന്ത് ചെയ്തില്ല, അല്ലാഹു സുബ്ഹാനഹു വതആല ഉത്തരം നൽകുന്നില്ല. ഏതാ നാലവസ്ഥകൾ, നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ യുതീലു സഫർ, യാത്ര ദീർഘിപ്പിച്ചൊരു മനുഷ്യൻ. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, മൂന്നാളുകൾക്ക് അവരുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കപ്പെടുമെന്ന. അതായത് ഒന്ന് യാത്രക്കാരൻ, പ്രത്യേകിച്ച് സുദീർഘമായി യാത്ര ചെയ്യുമ്പോൾ യാത്രക്കാരന്റെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വതആല തള്ളപ്പെടുകയില്ല. രണ്ട്, സ്വാലിഹായ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. മൂന്നാമത്തേത് അക്രമിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥന. നമ്മൾ മനസ്സിലാക്കിയതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം തന്നെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, അക്രമിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥനയെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. കാരണം അവനും അള്ളാഹുവിനും ഇടയിൽ മറയില്ല എന്നാണ്. അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം എന്താ, ഉത്തരം നൽകപ്പെടാൻ കാരണം സുദീർഘമായ യാത്ര. ഈ മനുഷ്യൻ സുദീർഘമായ യാത്ര ചെയ്ത മനുഷ്യനാണ്. രണ്ടാമത് അദ്ദേഹം എന്താണ് ഉദ്ദേശം, മുടി ജല പിടിച്ച മുടിപിടുന്നാണെന്ന് പറഞ്ഞാൽ എന്താ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ മനുഷ്യൻ ദുനിയാവിനോടല്ല പോകണം, മറിച്ച് അള്ളാഹുവോട്, ദുനിയാവിന് വിലക്തി കാട്ടിക്കൊണ്ട് അള്ളാഹുവോട് ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഉത്തരം കിട്ടാൻ ഒരു കാരണമാണ്. കാരണം ഹദീസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, മുടി ജട പിടിച്ച ആളുകളാണ്, വാതിലുകളിൽ അവർ തടയപ്പെടുന്നവരാണ്. അള്ളാഹുവിന്റെ മേലെങ്ങാനും അവർ സത്യം ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് പൂർത്തീകരിച്ചു കൊടുക്കുമെന്ന്. എന്താ ഇതിന്റെ ഉദ്ദേശം, പണ്ഡിതന്മാർ വിശദീകരിച്ചു, മഹാനായ ഇമാം നവവി റഹ്മഹുള്ള പറയുകയാണ്, വാതിലുകളിൽ തടയപ്പെടുന്നവൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇമാം നവവി റഹ്മഹുള്ള പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ സമൂഹത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യനായിരിക്കും, പക്ഷെ അവൻ സമ്പത്തില്ലാത്ത പാവപ്പെട്ടവൻ, ചിലപ്പോൾ വീട് പോലും ഇല്ലാത്തവനായിരിക്കും. അവൻ സമൂഹത്തിൽ എങ്ങനെയാ നീണ്ട ദാഢിയും നീണ്ട വസ്ത്രവും എന്നാൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരാൾ വീടില്ലാതെ അങ്ങാടിയുള്ള നടന്നു പോവുകയാണെങ്കിൽ ആളുകൾക്ക് ഒരു പുച്ഛമാണ്. അങ്ങനെയുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മഹുള്ള പറയാ, ലാ ഖദറഹു ഇൻദ നാസ്, ജനങ്ങളുടെ അടുക്കളവിന് മൂല്യമില്ല. കാരണം സമ്പത്തില്ല, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരാളാണ്, സമ്പത്തില്ലാത്ത ഒരാളാണ്, നീണ്ട മുടി നീണ്ട താടിയും നീണ്ട വസ്ത്രവുമായിട്ട് ആളുകൾക്കിടയിൽ ആളുകൾക്ക് അതൊക്കെ ഒരു ദുർബലനായ ആളുകൾ കാണുന്നത്. അങ്ങനെയുള്ള മനുഷ്യൻ അവരെ ദുനിയാവുള്ള അഹങ്കാരികളായ ആളുകൾ തട്ടിയകറ്റുകയാണ്, അവരുടെ വാദിക്കുന്നവർ തട്ടിയകറ്റുകയാണ്. ആ മനുഷ്യനെ കാണുമ്പോൾ സമ്പത്തില്ലാത്തവൻ, താഴെ കയറ്റിയവൻ, ഒരു നീണ്ട ഡ്രസ് ധരിച്ചവൻ, ഒരു ദുർബലൻ, അവരെ നിന്ദിച്ചുകൊണ്ട് ആട്ടിയോടിക്കുകയാണ് ആളുകൾ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ അങ്ങനെയുള്ള ആളുകൾ, എന്നാൽ അവൻ അള്ളാഹുവിന്റെ അടുക്കൽ വളരെ ഇക്റാമുള്ള ആളാണ്. അങ്ങനെയുള്ള ആള് അള്ളാഹുവിന് സത്യം ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ, ലവ് ഹലഫ അലാ വുഖൂഇ ശൈഇൻ, ഒരു കാര്യം സംഭവിക്കണമെന്ന് ആ മനുഷ്യനെങ്ങാനും അള്ളാഹുവോട് സത്യം ചെയ്യുകയാണെങ്കിൽ, അള്ളാഹു ആ ദുർബല മനുഷ്യന്റെ ദുആ കേട്ടുകൊണ്ട് അവൻ ഉത്തരം നൽകിക്കൊണ്ട് ആ കാര്യം സാധിപ്പിച്ചു കൊടുക്കുമെന്ന് ഇമാം നബി റഹ്മത്തുള്ളാഹി ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം. അതുകൊണ്ടാണ് ഈ യാത്ര ചെയ്ത മനുഷ്യൻ ഒന്ന് സുദീർഘമായ യാത്ര ചെയ്ത മനുഷ്യനാണ്, രണ്ടാമത് ദുനിയാവിനോട് വിലക്കി കാട്ടിക്കൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. മൂന്നാമത് മനുഷ്യന്റെ പ്രത്യേകത എന്താ? ആകാശത്തിലേക്ക് അവൻ കൈകൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിലേക്ക് ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല ഉത്തരം നൽകാൻ കാരണമാകുന്ന ഒരു സബബാകുന്നു. എന്നാൽ അള്ളാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കൈയുയർത്തിയ സന്ദർഭങ്ങളിൽ കൈയുയർത്തുകയും കൈയുയർത്താൻ പഠിപ്പിക്കാത്ത സന്ദർഭങ്ങളിൽ കൈയുയർത്താതിരിക്കുകയും രണ്ടും ഒന്നില്ലാത്ത സ്ഥലങ്ങളിൽ രണ്ടും ചെയ്യാം, ആരും എതിർക്കാൻ പാടില്ല എന്നുമാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഏതായാലും കൈയുയർത്തി പ്രാർത്ഥിക്കുക എന്നുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല ഉത്തരം നൽകുന്ന ഒരു കാരണമാണ്. മൂന്നാമത്തേതും ഇദ്ദേഹം ചെയ്യുന്നത് ഉത്തരം കിട്ടാനുള്ള ഒരു കാരണമാണ്. നാലാമത്തത് യാ റബ്ബി യാ റബ്ബി, അള്ളാഹുവിന്റെ റൂബിയത്തിന് അറിയിക്കുന്ന യാ റബ്ബി യാ റബ്ബി എന്ന് വിളിച്ചുകൊണ്ട് ഒരാൾ പ്രാർത്ഥിച്ചാൽ നിരന്തരം പ്രാർത്ഥിക്കുക എന്നുള്ളതും ഉത്തരം കിട്ടാൻ കാരണമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുക, ഈ നാല് കാര്യങ്ങളും, ഈ മനുഷ്യൻ ചെയ്ത നാല് കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല പെട്ടെന്ന് ഉത്തരം നൽകാനുള്ള കാരണങ്ങളാണ്. പക്ഷെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയുന്നത്? ഫഅന്നാ യുസ്തജാബു ലിദാഇ, എങ്ങനെയാണ് അവനെ ദുആ ഉത്തരം നൽകപ്പെടുക? അന്നാന്ന വിദൂരതയെ സൂചിപ്പിക്കുന്നത് ഉപയോഗിക്കുന്നതാണ്. എവിടെ നിന്നാണ് അവൻ അത്രക്കും അവൻ ഉത്തരം നൽകപ്പെടുകയില്ല? എന്താ കാരണം? അവന്റെ ജീവിതം ഹറാമിലൂടെയാകുന്നു. അപ്പൊ സഹോദരന്മാർ, നമ്മളിവിടെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഇത്ര നാല് അള്ളാഹുവിൽ നിന്നും ഉത്തരം കിട്ടുന്ന നാല് അസ്ബാബുകൾ ആ മനുഷ്യൻ ഉണ്ടായിട്ടും അള്ളാഹു അവന്റെ ദുആ സ്വീകരിക്കുന്നില്ല എങ്കിൽ എന്താണ് ഇതിന്റെ കാരണം? അവന്റെ ജീവിതത്തിൽ അവൻ സമ്പാദിക്കുന്നത് ഹറാമാണ്, ഭക്ഷിക്കുന്നത് ഹറാമാണ്, അവന്റെ അവൻ ധരിക്കുന്നതും ഹറാമാണ്. അങ്ങനെ ഹറാമിൽ മുന്നോട്ട് പോയാൽ അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യില്ല? ദുആ അതിന് ഇജാബത്ത് ഉത്തരം നൽകുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പല ആളുകളും ഹറാമിന്റെ മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, ബാങ്കിൽ പലിശക്ക് അതിന് കൂട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നവരുണ്ട്, അതേപോലെ തന്നെ കള്ളം പറഞ്ഞുള്ള പല ജോലികളും ഇന്ന് കള്ളം പറഞ്ഞ ജോലികളിൽ നിന്ന് മുന്നോട്ട് പോകും. വേറെ പറയാതെ തന്നെ നമുക്കറിയാം എത്ര മുസ്ലിമുകളാണ് അത് ജോലി ചെയ്യുന്നത്, കള്ളം പറഞ്ഞുകൊണ്ട് ജോലി ചെയ്യുന്ന ജോലികൾ. അങ്ങനെ ഹറാമിലൂടെ ജീവിതത്തിൽ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉത്തരം നൽകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് സലഫുകളായ അല്ലെങ്കിൽ സഹാബാക്കളൊക്കെ ഹറാം ജീവിതത്തിലേക്ക് വരിക എന്നുള്ളതിനെ വളരെയധികം ഭയപ്പെട്ടവരായിരുന്നു. ഉദാഹരണം, മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഹദീസിൽ കാണാം ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന ലി അബി ബക്രി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഖുദാമൻ, ഒരു അടിമയുണ്ടായിരുന്നു. യുഖ്രിജു ലഹു ഖറാജ, ആ മനുഷ്യ ആ അടിമക്കുട്ടി അദ്ദേഹത്തിന് അവൻ സമ്പാദിച്ചതിൽ നിന്നും കൊണ്ടുപോയി പല കാര്യങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹു കൊടുക്കാറുണ്ടായിരുന്നു. വകാന അബൂബക്രി യാകുലു മിൻ ഖറാജിഹി, അങ്ങനെ ആ അടിമക്കുട്ടി കുണ്ട കൊടുക്കുന്നതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷിക്കാറുണ്ടായിരുന്നു. ഫജാഅ യൗമൻ ബിശൈ, അങ്ങനെ ആ കുട്ടി ഒരു ദിവസം അവൻ സമ്പാദിച്ചതുമായി വന്നു. അങ്ങനെ ഫഅകലഹു അബൂബക്രി, അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ കുട്ടി കൊണ്ടുവന്നത് ഭക്ഷിച്ചു. ഫഖാല ലഹു ഗുലാം, അപ്പോ ഭക്ഷിച്ചതിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ആ കുട്ടി ചോദിച്ചു, അച്ഛതരി മഹാദ, ഞാൻ ഈ കൊണ്ടുതന്നത് എങ്ങനെയാണ്, ഏത് മാർഗത്തിലൂടെയാണ് നിങ്ങൾക്കറിയോ? فقال ابو بكر ابو بكر رضي الله عنه ചോദിച്ചു, വമ ഹുവ, എങ്ങനെയാണ് നീ സമ്പാദിച്ചത് കൊണ്ടുവന്നത്? قال അപ്പോൾ ആ കുട്ടി പറഞ്ഞു, കുന്തു തകന്നതു ലിൻസാനി ഫി ജാഹിലിയ, ഞാൻ ജാഹിലിയത്തിൽ ഒരു മനുഷ്യന് ജോലിപ്പണി എടുത്തുകൊണ്ട് കിട്ടിയ സമ്പാദ്യം, അതേ കിട്ടിയതാണ് നിങ്ങൾക്ക് ഭക്ഷണമായിട്ട് തന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയാ, വമ ഉഹ്സിനുൽ കിഹാനത ഇല്ലാ അന്നി ഖദഅതുഹു, ഞാൻ ജോലിപ്പണി ചെയ്യുമ്പോൾ ഒരു കള്ളന്മാരാണ് ജോത്സ്യന്മാർ എന്ന് പറഞ്ഞാൽ, ഞാൻ ജോത്സ്യപ്പണി ചെയ്യുമ്പോ ആ മനുഷ്യനെ നന്നാക്കി കാണിച്ചുകൊണ്ട് അവനെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വഞ്ചിച്ച് ഞാൻ ജോത്സ്യപ്പണി എടുക്കും, പല കാര്യങ്ങളും പല പൈശാചികളിലൂടെയും വ്യാജന അവർക്ക് അറിയിച്ചു കൊടുക്കുന്ന ശൈത്താനീയത്തിന്റെ പണിയാണ്. അങ്ങനെ ആളുകളെ വഞ്ചിതരാക്കും, അങ്ങനെ അങ്ങനെ വഞ്ചിച്ച് അവർക്ക് കാര്യം സാധിച്ചു കൊടുക്കുമ്പോ അവർ അതിന്റെ പ്രതിഫലമായിട്ട് വല്ലതും തരും. ഫഹാദല്ലദീ അഖൽതമി, ആ കിട്ടിയതിൽ നിന്നാണ് നിങ്ങൾക്ക് ഭക്ഷിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. അത് കേട്ടപാടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഫഅദ്ഖല അബൂബക്കറിൻ യദഹു ഫീ, അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൈ അദ്ദേഹത്തിന്റെ വായിലേക്ക് അണ്ണാക്കിലേക്ക് ഇട്ടു എന്നാണ്. എന്നിട്ട് ഫഖാഅ കുല്ല ശൈഇൻ ഫീ ബത്നിഹി, ആ ഭക്ഷിച്ചത് മുഴുവനും അദ്ദേഹം ഛർദ്ദിപ്പിച്ചു കളഞ്ഞു. അപ്പൊ അത്രക്കും അവർ എത്ര ഭയപ്പെട്ടവരായിരുന്നു. ഹറാം അവരുടെ വയറ്റിലേക്ക് പോകുന്നതിന് ഭയപ്പെട്ടവരായിരുന്നു സഹാബാക്കൾ. മാത്രമല്ല മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത് പറയുകയും ചെയ്തു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, കുല്ലു ജസദിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാബി, ഹറാമിലൂടെ ദുർമാർഗത്തിലൂടെ സമ്പാദിച്ചു വളർന്ന ശരീരത്തിന് ഫന്നാറു ഔലാബി, അതിന് ചുമർഹം നരകമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം അബൂ നുഈം അദ്ദേഹത്തിന്റെ അൽഖലീലിൽ ഉദ്ധരിച്ചത് കാണാം. ഷെയ്ഖ് അൽബാനി ഇമാം അഹ്മദ് ബിൻ മുഹമ്മദ് റഹ്മഹുള്ളാഹി അദ്ദേഹത്തിന്റെ കിതാബ് സുഹൂദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന്റെ സ്വഹീഹാക്കിയത് കാണാം. അപ്പൊ അത്രക്കും ഹറാമുകൾ ജീവിതത്തിൽ വന്നു വരുന്നതിനെ ഭയപ്പെട്ടവരായിരുന്നു സഹാബാക്കൾ. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് വളരെയധികം പ്രവാണത്തിൽ ഹദീസാണ്. ആ മനുഷ്യൻ വെറും നമ്മൾ വായിച്ചു പോകുന്നതിനപ്പുറം അദ്ദേഹം ചെയ്ത നാല് കാര്യങ്ങൾ അള്ളാഹു ഉത്തരം നൽകാൻ പെട്ടെന്ന് ഉത്തരം നൽകാൻ കാരണമാകുന്ന അസ്ബാബുകൾ ഉണ്ടായിട്ടും ആ മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വതആല മറുപടി കൊടുത്തിട്ടില്ല, ഉത്തരം കൊടുത്തിട്ടില്ല. അതിന്റെ കാരണം അവൻ ഹറാം, അവന്റെ ജീവിതത്തിൽ ഹറാം കൊണ്ട് മുഴുകവനായിരുന്നു എന്ന കാരണം എന്താണ്. അതുകൊണ്ട് ഹറാമിന്റെ മാർഗങ്ങൾ അല്ലെങ്കിൽ ഹറാമിന്റെ മാർഗങ്ങളിലൂടെയുള്ള വല്ലതും നമ്മുടെ വയറ്റിലേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുക എന്നുള്ളതിന് നമ്മൾ വളരെയധികം ഭയപ്പെടണം. അല്ലെങ്കിൽ നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കില്ല എന്ന്. അത് ഒന്നാമതായി അത് മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായി നമ്മുടെ ദുആക്ക് ഉത്തരം നൽകാതെ തടയപ്പെടാനുള്ള ഒരു കാരണം ഇസ്തിആജാലം. ചില ആളുകൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കും, എന്നിട്ട് ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് നിരാശപ്പെട്ടുകൊണ്ട് ഗതി കാണിച്ചുകൊണ്ട് പിന്നെ പ്രാർത്ഥിക്കാത്തൊരവസ്ഥ. ആ അവസ്ഥയിലേക്ക് നമ്മൾ മാറാൻ പാടില്ല. ഇമാം ഇബ്നു റജബ് അൽഹംബലി റഹിമഹുള്ള പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ തടയപ്പെടാനുള്ള കാരണങ്ങൾ പെട്ടതാണ് മുസ്ലിമായ ഒരു മനുഷ്യൻ ധൃതി കാണിക്കുക എന്നുള്ളത്. അങ്ങനെ ഉപേക്ഷിക്കുക, പെട്ടെന്ന് ഉത്തരം കിട്ടുന്നില്ല, അതിൽ നിരാശനായിക്കൊണ്ട് ദുആ കൈവെടിഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നൊരവസ്ഥ, അതൊരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, فقد جعل رسول الله صلى الله عليه وسلم هذا العمل مانع من موانع الاجابه. അങ്ങനെ നിരാശരായിക്കൊണ്ട് ധൃതി കാണിച്ചുകൊണ്ട് ദുആ ചെയ്യാതെ മാറിപ്പോവുക എന്നുള്ളത് ദുആക്ക് തടസ്സമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്ര സമയം നമ്മൾ ഒരിക്കലും പ്രാർത്ഥിച്ചു മടുക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഇമാം അബൂ ഹുറൈറ ഹദീസിൽ പറഞ്ഞത് കാണാം, യുസ്തജാബു ലിഅഹദികും മാ ലം യഅഖൽ, നിങ്ങൾ ധൃതി കാണിക്കാത്ത കാലത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളിൽ ഓരോരുത്തർക്കും ഉത്തരം നൽകപ്പെടുന്നതാകുന്നു. ഫയഖൂൽ, അവൻ പറയും, ഖദ് ദഅഉതു ഫലം യുസ്തജബ് ലി, ഞാൻ കുറെ പ്രാർത്ഥിച്ചു എന്നിട്ട് എനിക്ക് ഉത്തരം നൽകപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് ധൃതി കാണിക്കാത്ത കാലത്തോളം ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുമെന്നാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ലാ യനാലു യുസ്തജാബു ലിഅബ്ദി മാ ലം യദ്ഉ ബിസ്മി ഔ ഖതീഅത്തി റഹ്മി മാ ലം യസ്തഅജിൽ. ഒരാൾ ഒരു അടിമയ്ക്ക് ഉത്തരം അള്ളാഹു സുബ്ഹാനഹു വതആല ദുആക്ക് ഉത്തരം ചെയ്തുകൊണ്ടേയിരിക്കും, മാ ലം യദ്ഉ ബിസ്മി ബിഇസ്മി, പാപങ്ങൾ മുഖേന പ്രാർത്ഥിക്കാൻ പാടില്ല. അതുപോലെ തന്നെ കുടുംബബന്ധം മുറിച്ചവൻ, അത് ഉത്തരം കുടുംബബന്ധം മുറിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതിന് തടസ്സമുണ്ടാകും. അതുമില്ലാതെ അതുപോലെ തന്നെ മാ ലം യസ്തഅജിൽ, ധൃതി കാണിക്കാത്ത കാലത്തോളം കുടുംബബന്ധം മുറിക്കാതെ പാപങ്ങളില്ലാതെ അള്ളാഹുവോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഉത്തരം ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, മാ ഇസ്തിഅജാൽ, എന്താണ് ധൃതി കാണിക്കുക എന്ന് പറഞ്ഞ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എപ്പോഴും ഒരാൾ പറയും, ഖദ് ദഅഉതു വഖദ് ദഅഉതു, ഞാനിങ്ങനെ കുറെയായി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഫലം ആറാ യസ്തജീബുലി, ഇന്നേവരെ എനിക്ക് ഉത്തരം കിട്ടുന്നതൊന്നും കാണില്ലാലോ. അങ്ങനെ ഫയത്തഹ്സിറു അൻദദാലി, അങ്ങനെ നിരാശനായി ദുആയിരുന്നവൻ വിട്ടുനിൽക്കും, വയദഉ ദുആഅ, അവനെ ദുആ ഉപേക്ഷിച്ച് മാറിപ്പോകും. ആ ഒരവസ്ഥ നമുക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അള്ളാഹുവോട് പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരാശനായി ദുആയില്ലാതെ മുറിഞ്ഞു പോകുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. പണ്ഡിതന്മാർ സൂചിപ്പിച്ചു, അത് കിട്ടാത്തതിന് പല കാരണങ്ങളുണ്ടാകും. ഒന്ന്, നമ്മൾ ദുആ ചെയ്യുമ്പോ ദുആക്ക് കുറെ ഷുറൂത്തുകളുണ്ട്, അത് നമ്മൾ ശരിയായിരിക്കുകയില്ല. ചിലപ്പോൾ ദുആ ഉത്തരം കിട്ടാൻ തടസ്സങ്ങൾ ധാരാളമുണ്ട്. അതിലെന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, അതല്ലെങ്കിൽ നമ്മൾ അറിയാത്ത രീതിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഖൈർ തന്നിട്ടുണ്ടാവുന്നു. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ നമുക്ക് അമ്പിയാക്കളുടെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആനിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. മഹാനായ യഹൂബ് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ യൂസുഫ് നബിയെ അദ്ദേഹം പ്രാർത്ഥിച്ചു. വളരെ വൈകിയാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചുള്ള അറിവ് അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹം നിരാശനായിരുന്നില്ല. അതേപോലെ തന്നെ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കഥ നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ കാണാൻ പറ്റുന്നതാണ്. വലിയ ഒരു രോഗം അദ്ദേഹത്തിന് ബാധിച്ചു. 18 വർഷത്തോളം അദ്ദേഹം രോഗത്തിന്റെ അവസ്ഥയിൽ കിടന്നു. അദ്ദേഹം ഒരിക്കലും നിരാശനായില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സംഭവം ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹദീസിൽ കാണാം, ഇന്ന നബിയല്ലാഹി അയ്യൂബ ലബിസ ബിഹി ബലാഉഹു 18 സന. അയ്യൂബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന് 18 വർഷം അള്ളാഹുവിനൊരു പരീക്ഷണം ബാധിച്ചു. അങ്ങനെ ഫറഫദഹുൽ ഖരീബ് വൽ ബഈദ് അടുത്തവരും വന്നവരൊക്കെ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി. അദ്ദേഹത്തിന്റെ സഹോദരന്മാരിൽ പെട്ട രണ്ടാളുകൾ മാത്രം ബാക്കിയായി. രാവിലെയും വൈകുന്നേരവും അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ഈ രണ്ട് യുവാക്കൾ ഇങ്ങനെ പോകുമായിരുന്നു എന്നാണ്. അവസാനം ഈ രണ്ടാളുകൾ പോലും പറഞ്ഞു പോയിരുന്ന ഹരിസിൽ കാണാം. 18 വർഷത്തോളം നമ്മുടെ നാട്ടിലൊക്കെ ഒന്നോ രണ്ടോ വർഷം ആളുകൾ കിടപ്പിലായാൽ നമ്മൾ പറയും വല്ലാത്തൊരു കഷ്ടപ്പാട് തന്നെ, ജനിക്കുന്നവരും മരിക്കുന്നതായിരുന്നു എന്നൊക്കെ അള്ളാഹുവിന്റെ കാരണത്തിൽ നിരാശപ്പെട്ടുകൊണ്ട് ഇനി രോഗം മാറുകയില്ല എന്ന് പോലും നമ്മൾ വിശ്വസിച്ചു പോകുന്നുണ്ട്. അള്ളാഹുവിന്റെ ദുആയിൽ പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ടാണ് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം 18 കൊല്ലം. എന്നിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ രണ്ട് സഹോദരന്മാരിൽ പെട്ട ഒരാൾ പോലും പറഞ്ഞു പോയി. ആ രണ്ടു പേരിൽ ഒരാൾ പറഞ്ഞു പോയി എന്ത്? ലിസ്വാഹിഹി തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഇദാ യൗമിന്റെ ഒരു ദിവസം ചാടം നിനക്കറിയോ, വല്ലാഹി ലഖദ് അദ്നബ അയ്യൂബ് ദംബൻ മാ അദ്നബഹു അഹദ് മിനൽ ആലം ലോകത്ത് അഹദ് മിനൽ ആലമീൻ ലോകത്താരും ചെയ്യാത്ത എന്തോ ഒരു ഗുരുതരമായ തെറ്റ് അയ്യൂബ് നബി ചെയ്തിട്ടുണ്ടോ? അപ്പൊ കൂടുതലാൾ ചോദിച്ചു, എന്താ അങ്ങനെ പറയാൻ കാരണം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, മുൻദു സമാനി ആശ്രത സന 18 വർഷമായി ലം യഹ്മഹു അല്ലാഹു ഫയക്ഷിഫ മാബി 18 വർഷമായി അയ്യൂബ് നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കരുണ കാണിക്കുന്നില്ല. അങ്ങനെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രോഗം ശിപയായിട്ടുന്നില്ല. 18 കൊല്ലവും ഇങ്ങനെ കടക്കണമെങ്കിൽ എന്തോ ഗുരുതരമായ തെറ്റ് ചെയ്തു പോയി എന്ന് കൂടെ ഉണ്ടായിരുന്ന രണ്ടാളുകൾ പെട്ട ഒരാൾ മറ്റൊരാൾ പറഞ്ഞു പോയി. നോക്കിക്കെ, എന്നിട്ടും അയ്യൂബ് നബി അലൈഹിസ്സലാം എന്താ അവസാനം സംഭവിച്ചത്? അവസാനം അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹത്തിന്റെ വൈദ്യം ഉണ്ടായിരുന്ന അങ്ങനെ അള്ളാഹു അദ്ദേഹത്തിന്റെ 18 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ രോഗം അള്ളാഹു സുബ്ഹാനഹു വതആല സുഖപ്പെടുത്തി കൊടുക്കുകയാണ്. മാത്രമല്ല അള്ളാഹു അദ്ദേഹത്തിന് അനുഗ്രഹങ്ങൾ നൽകുകയാണ്. അദ്ദേഹത്തിന് ഗോതമ്പിന്റെയും ബാർലിയുടെയും രണ്ട് കുമ്പാരങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഗോതമ്പിന്റെ ആ കുമ്പാരത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല രണ്ട് മേഘങ്ങൾ അയച്ചു. ആ ഗോതമ്പിന്റെ കുമ്പാരത്തിലേക്ക് സ്വർണത്തിന്റെ സ്വർണ്ണങ്ങൾ ചുരിഞ്ഞു, അങ്ങനെ നിറഞ്ഞു വരികയെന്ന. ബാർലിയുടെ കുമ്പാരത്തിലേക്ക് വെള്ളികൾ വന്നു നിറഞ്ഞു വരികയെന്ന. ഇതൊക്കെ ഹദീസിലുള്ളതാണ്, ഹദീസിൽ വന്നിട്ടുള്ള സംഭവങ്ങളാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹം ആദരിച്ചു എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ദുആ ഇസ്തിആദാ പെട്ടെന്ന് ഉത്തരം കിട്ടണം, എനിക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്ന് ധൃതിപ്പെടാൻ പാടില്ല. അത് നമ്മൾ സൂക്ഷിക്കുക. അപ്പോൾ ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലകും വലിജമീഇൽ മുസ്ലിമീൻ മിൻ ജമീഇൽ ദുനൂബ് ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. അമ്മാ ബഅദ്, നമ്മൾ സൂചിപ്പിച്ചു വന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടാതിരിക്കാൻ കാരണമാകുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാതിരിക്കാൻ കാരണമാകുന്ന കാരണത്തിൽപ്പെട്ടതാണ് സ്വർപ്പ് ദുആചികൾ, നിർബന്ധമായ കാര്യങ്ങൾ ജീവിതത്തിൽ ഉപേക്ഷിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കിയിട്ടുള്ള നിർബന്ധ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാതിരിക്കുക എന്നുള്ളത് ഉത്തരം അള്ളാഹുവിന് ഉത്തരം കിട്ടുന്നതിന് തടസ്സമായി മാറും എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വല്ലദി നഫ്സി ബിയദി അള്ളാഹുവാണ് സത്യം, ലതഅ്മുറുന്ന ബിൽ മഅറൂഫ് നിങ്ങൾ നന്മ കൊണ്ട് കൽപ്പിക്കുക തന്നെ ചെയ്യും, വതൻഹൗന അനിൽ മുൻകർ തിന്മ വിരോധിക്കുക തന്നെ ചെയ്യും ഇല്ലെങ്കിലോ അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാത്തൊരവസ്ഥ വരികയാണെങ്കിൽ അള്ളാഹുവിനുള്ളൊരു ഇഖാബ് ശിക്ഷ നിങ്ങളുടെ മേൽ വന്നു വഹിക്കാറായിട്ടുണ്ട്. അങ്ങനെ വന്നാൽ സുമ്മത്ത് തോന്നവു, ശിക്ഷ വന്നിട്ട് നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കും, പരാജിക്കും. അപ്പൊ കുറ്റം നൽകപ്പെടുകയാണ്. അപ്പോ പ്രശ്നം വരുന്നതിന് മുമ്പേ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. ഈ ഹദീസ് എന്ത് മനസ്സിലായി? നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന നിർബന്ധ കാര്യമാണ്. ആ നിർബന്ധ കാര്യം നമ്മൾ ഒഴിവാക്കിയാലോ അള്ളാഹുവിന്റെ ശിക്ഷ വന്ന് ഭവിക്കും, പിന്നെ നമ്മൾ പ്രാർത്ഥിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യില്ല, ഉത്തരം നൽകുകയില്ല. അതുകൊണ്ടാണ് ഇതിലേക്ക് ക്യാസാക്കിക്കൊണ്ടല്ല എല്ലാ ആമലുകളും അള്ളാഹു നിർബന്ധമാക്കിയ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, എല്ലാ നിർബന്ധമാക്കിയ കാര്യങ്ങളും നമ്മൾ വീഴ്ച വരുത്തിയാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഉത്തരം ചെയ്യുന്നതിൽ നിന്നൊരു മനഅഉ തടസ്സം അള്ളാഹു നൽകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ പണ്ഡിതന്മാർ സൂചിപ്പിച്ച കാര്യമാണ് ഇർത്തികാബുൽ മഅസി, തിന്മകൾ ധാരാളമായി ചെയ്യുക, മുഹറമാ, ഹറാമുകളും തിന്മകളും ധാരാളമായി ചെയ്യുക എന്നുള്ളതും നമുക്ക് ഉത്തരം കിട്ടുന്നതിന് തടസ്സമായി നിൽക്കുമെന്ന് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് നാം സൂചിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഏറ്റവും മുഖ്യമായ കാര്യം ഹറാമിൽ മുഴുകിയാൽ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആല ഉച്ചരണം നൽകുകയില്ല. അല്ല, ഹദീസിലൂടെ വളരെ ഗൗരവമായി തന്നെ ഉപമയിലൂടെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ധൃതി കാണിക്കുക, മൂന്നാമത്തെ നിർബന്ധ കാര്യങ്ങൾ ഒഴിവാക്കുക, അതുപോലെ തിന്മകൾ ജീവിതത്തിൽ വർദ്ധിക്കുക എന്നുള്ളതൊക്കെ പ്രാർത്ഥനയ്ക്ക് തടസ്സങ്ങളായി നിലനിൽക്കും. ധാരാളം കാര്യങ്ങൾ നിങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ നമ്മൾ വളരെ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഈ സന്ദർഭങ്ങളിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ധാരാളമായി മുസ്ലിമുകൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. ഈ അവസ്ഥയിലൊക്കെ നമുക്ക് ഏറ്റവും വലിയ ആയുധം എന്റെ ഉള്ളൂ, ദുആ മാത്രമേ ഉള്ളൂ. ആ ദുആ അള്ളാഹുവോട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്ന കാര്യം നമ്മൾ ഒഴിവാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഉത്തരം നൽകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അഖ്റുൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദി അൽ ഹാജാത്. اللهم انصرنا على القوم الكافرين، اللهم انصرنا على القوم الكافرين، اللهم انصرنا على القوم الكافرين. وصلى الله على نبينا محمد وآله وصحبه وسلم.